Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ശൃണോതി തദൽപം യോ വൈ ഭൂമ തദമൃതം അഥയൽപം തന്മർത്തിം സഭവ തസ്മിൻ പ്രതിഷ്ഠിത ഇതി ശ്രീമഹിമിനി യദിവാ മഹിമിനീതി യോ വൈ ഭൂമാം അഹം നിർദ്ദേശയം ബഹിതി പര്യായ തസ്സുഖം തദ്വർവാക്സാതിശയത്വ തത്വം ആവശ്യപ്പെടുന്നത് സുഖസ്യ പാരം തരയതു, ദുഃഖത്തിന്റെ മറകര എത്തണം. ദുഃഖം ഇല്ലാതാകുക എന്ന് വെച്ചാൽ സുഖം വേണം. നാരദൻ ആഗ്രഹിക്കുന്ന സുഖമാണ്, അതാണ് ഇവിടെ അവസാനം സുഖത്തിലെത്തിയത് എന്ന് പറഞ്ഞു. യഥാവേ സുഖം ലഭതി അഥ കരോതി എന്ന് സുഖത്തെ കുറിച്ച് പറഞ്ഞു. കാരണം ദുഃഖം ഇവിടത്തേക്ക് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന സുഖമാണ്. ദുഃഖം വേണ്ട എന്നൊരാൾ പറയുമ്പോൾ സുഖത്തെ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ദുഃഖം വേണ്ടെന്ന് പറയുന്നത്. പറഞ്ഞു സുഖം ഭഗവജിജ്ഞാസ, സുഖം എന്താണെന്ന് അറിയണം. അതിന് സമാനം പറഞ്ഞത് യോ വൈ ഭൂമ തസ്സുഖം പറയുന്നു. ഏതാണോ ഭൂമാവ് അതാണ് മഹത്തായിരിക്കുന്ന നിരതിശയമായിരിക്കുന്ന അതാണ് സുഖം. തത്വർവാക്സാതിശയത്വ തത്വം. പക്ഷെ സുഖത്തെ അങ്ങനെയല്ല അറിയുന്നത്. എല്ലാവരും സുഖത്തെ അറിയുന്നുള്ളത് അല്പസുഖമാണ്. പറയുന്നുണ്ട് അത് ഏറ്റക്കുറിച്ചിലുള്ള സുഖമാണ്. സാധാരണ ദുഃഖം മാറണം, സുഖം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധിശയമായ സുഖമാണ്, എനിക്ക് ഏറ്റക്കുറച്ചുള്ള സുഖമാണ്. ആ സുഖത്തെ നമുക്ക് പറയാം വലിയ സുഖം, ചെറിയ സുഖം. പക്ഷെ അതിനിവിടെ പറയുന്നത് എന്താണ്? അത് അല്പമാണ്. തസ്മിൻ അല്പേ സുഖം നാസ്തി, അത് ശരിക്കും സുഖമല്ല, സുഖമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അല്പസ്യ അധിക തൃഷ്ണ ഹേതുത്വ, അങ്ങനെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വലിയ സുഖത്തെ ആഗ്രഹിക്കും. സുഖം അനുഭവത്തിന് വിഷയമാകുമ്പോൾ അസുഖത്തെ അനുഭവിക്കുമ്പോൾ വീണ്ടും ആശ വരും, ഇനിയും വേണം സുഖം. സുഖത്തെ പ്രാപിക്കുന്നതിന്റെ യത്നങ്ങളും മറ്റും എന്താണ്? ദുഃഖബീജം, ദുഃഖത്തിന് ഹേതുവായി തീരും തൃഷ്ണ. അതുകൊണ്ട് ഇവിടെ പറയുന്ന സുഖം എന്ന് പറയുന്ന അല്പസുഖമല്ല, മറിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ സുഖം എന്ന് പറയുന്ന ഭൂമായവ, ആത്മാവ് തന്നെയാണ് ഇവിടുത്തെ സുഖം. ആത്മാവിന്റെ സുഖമല്ല, ആത്മാവ് എന്ന് അതിലിരിക്കുന്ന വേറെ സുഖം, അങ്ങനെ രണ്ടില്ല. അശോകസ്യ പാരം താരയിത് ദുഃഖത്തിന്റെ മൃഗരേഖണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വലിയ സുഖത്തെ പ്രാപിക്കുകയല്ല, ഒരു സുഖത്തെ നേടിയെടുക്കുകയല്ല. എന്തുകൊണ്ട് പറഞ്ഞു ഭൂമായവ സുഖം, ആത്മാവ് തന്നെയാണ് സുഖം എന്തുകൊണ്ട്? തൃഷ്ണാദി ദുഃഖ ബീജത്വ അസംഭവ ഭൂമിന, അവിടെ ആ ഭൂമാവിൽ ആത്മാവിൽ ദുഃഖഹേതുക്കളൊന്നുമില്ല. അവിടെ അതിനിപ്പുറം അനുഭവിക്കുന്ന സുഖത്തിലുള്ള ദുഃഖഹേതുണ്ട്. ആ സുഖം നഷ്ടപ്പെടാം, അതിനും വലിയ ദുഃഖത്തെ ആഗ്രഹിക്കും. അങ്ങനെ തുടർന്ന് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവപ്പെടും. അപ്പൊ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നതെല്ലാം മനസ്സിന്റെ നില ആണ്. അത് എത്ര വിശേഷപ്പെട്ട സുഖമായാലും ശരി, എത്ര വലിയ സുഖമായാലും ശരി, മനസ്സനുഭവിക്കുന്നു, അത് മനസ്സിന്റെ തന്നെയാണ്. ഭൂമാവിനെ മനസ്സിനനുഭവിക്കുക ഒക്കത്തില്ല, കാരണം ഏറ്റവും വായിച്ചതൊന്നും ഇവിടെ തന്നെ പറയുന്നു. മനസ്സവിടെ എത്തുന്നില്ല, യഥാർത്ഥത്തിന്റെ മനസ്സെങ്ങനെ അനുഭവിക്കുന്നു? പക്ഷെ മനസ്സനുഭവിക്കുന്ന സുഖതാരതമ്യം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. താരതമ്യം എന്ന് പറയുന്നത് സാദൃശ്യ സുഖം, അത് എത്ര വലിയ സുഖമായാലും ശരി. കൽപ്പാന്തം വരെ ഒരു സുഖത്തിൽ അനുഭവിച്ചുകൊണ്ടങ്ങിരിക്കുകയാണ്, മറ്റൊന്നുമില്ലാതെ ദുഃഖ മിശ്രമല്ലാത്ത ഒരു സുഖത്തെ ഒരു കൽപ്പാന്തം വരെ ഒരാൾ അനുഭവിച്ചിരിക്കുകയാണ്. അത് ലൗകിക പ്രജ്ഞ കൊണ്ട് സാധ്യമല്ല, വിശിഷ്ടമായ സമാധി പ്രജ്ഞ. എന്നാലും അത് നഷ്ടപ്പെടുമെങ്കിൽ, എന്തെങ്കിലും അതിൽ ആ അനുഭവം ഇല്ലാതെ വരികയാണെങ്കിൽ അത് സാധിച്ചയാണ്, ഭൂമാവല്ല നിരതിശയമല്ല. ഇവിടെ പറയുന്നത് നിരതിശയമായ സുഖമാണ് ഭൂമ. അപ്പൊ ശോകത്തിന്റെ പാരം, ദുഃഖസമുദ്രത്തിന്റെ മറുകര എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സുഖം അതും ദുഃഖം തന്നെയാണ്. സർവമേവ ദുഃഖം വിവേകിന, വിവേകികളെ സംബന്ധിച്ച് ഇതെല്ലാം ഈ സുഖമെല്ലാം ദുഃഖം തന്നെ. വിവേകം കൊണ്ട് അതിനെ തിരിച്ചറിയുന്നവൻ അങ്ങനെ ഒരു സുഖത്തെ പ്രാപിക്കാൻ വേണ്ടി എത്തിയില്ല, അത് ക്ലേശമാണ്. അങ്ങനെ ഒരു സുഖത്തെ പ്രാപിക്കാൻ ശ്രമിച്ചു, വളരെ ക്ലേശിച്ച് വളരെ വലിയൊരു സുഖത്തെ പ്രാപിച്ചാലും അത് നഷ്ടപ്പെട്ടു. സമാധി സുഖമായാലും ശരി നഷ്ടപ്പെട്ടു. സമാധിയിൽ നിന്ന് ഉണരുമ്പോൾ ആ സുഖം പോയി, പോയില്ലെങ്കിൽ പിന്നെ ഉണരുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, സമാധി എന്ന് ഉണർന്നാലും ആ സുഖം വീണ്ടും ഇരിക്കും എന്ന് പറയും. അങ്ങനെ പിന്നെ സമാധി ആഗ്രഹിക്കരുത്. പിന്നെ എന്തിനു സമാധി ആഗ്രഹിക്കും? അപ്പോ സമാധിയിൽ നിന്ന് ഉടനാ കിട്ടുന്ന സുഖം പൂർണ്ണമല്ല, അതുകൊണ്ടാണ്. സമാധിയിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ വിധാനം, ചിത്തവിക്ഷേപം വരുന്നു, വ്യവഹാരം വരുന്നു, മനസ്സിന് ദ്വൈതം നാനാത്വമെല്ലാം വരുന്നു. അപ്പോൾ അത് വേണ്ട എന്നാഗ്രഹിച്ച് വീണ്ടും സമാധിയിൽ അനുഭവിച്ച സുഖത്തെ പ്രാപിക്കാൻ യത്നിക്കും, വീണ്ടും ആ സുഖത്തിലേക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് വീണ്ടും വിത്താനം സംഭവിക്കും, വീണ്ടും അത് നഷ്ടപ്പെടും. അത് പൂർണ്ണമായും നഷ്ടപ്പെടില്ല, കുറെയെല്ലാം കാണും. സമാധി പോയിട്ട് വന്നാൽ അങ്ങനെയൊക്കെ സാധാരണ പറയും, മറ്റുള്ളവരെ പോലെ അല്ല, അത് ഉറങ്ങിയിട്ട് വരുന്നത് പോലെ അല്ല. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് സുഖം കാണും, എന്നുവെച്ചാൽ സാതിശയമായി. അതിനൂടെ തത്വർവാക് സാതിശയത്വ അല്പം അങ്ങനെ പറയുകയാണ്. എപ്പോഴെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ അനുഭവിക്കുന്നതിലും വലിയൊരു സുഖമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് അനുഭവിച്ചിരുന്ന ഇതിലും വലിയൊരു സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താരതമ്യം ചെയ്യുന്നു. ഇതൊക്കെ സാധിച്ചേ സുഖമാണ്. അത് ലൗകികമായ സുഖത്തെക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. യത്നസാധ്യമാണ്, വളരെ പ്രയത്നസാധ്യമായ കാര്യമാണ്. അത് സർവസാധാരണമല്ല, അപൂർവം. ജീവന്മാർക്ക് അത് പ്രാപിക്കാൻ കഴിയും, അതൊക്കെ ശരിയാണ്, പുണ്യഫലമാണ്, അത് ശരിയാണ്. അതിന്റെ മഹത്വത്തിൽ ഒട്ടും കുറവില്ല, അത് മഹത്വമുള്ളത് തന്നെയാണ്, നിസ്സാരമായ കാര്യമല്ല. പക്ഷെ പറയുന്നു സാധിശയമാണ്. ഇവിടെ പറയുന്നത് സുഖം അങ്ങനെയുള്ള സുഖത്തെ അല്ല പറയുന്നു. പിന്നെ എന്താണ് ആ സുഖത്തെ കുറിച്ച് പറയുന്നത്? അതാണ് അടുത്ത് പറയുന്നത്. കിം ലക്ഷണം അസു ഭൂമ, ഈ പറയുന്ന സുഖം എന്താ അതിന്റെ ലക്ഷണം? എത്ര നാണ്യത് പശ്യതി എത്ര യസ്മിൻ ഭൂമി തത്വേ നാണ്യത് ദൃഷ്ടവ്യം അന്യേന കർണേന ദൃഷ്ടാന്യോ വിഭക്തോ ദൃശ്യത് പശ്യതി. യസ്മിൻ ഭൂമി ഏതർ ഭൂമാവാണോ ഇവിടെ പറയുന്നത്, നാരദനോട് പറയുന്ന ഈ ദുഃഖത്തിനപ്പുറമുള്ള ഭൂമാവ്, സുഖതാരതമ്യത്തിനപ്പുറമുള്ള ഭൂമാവ്, ഇത് പരമാത്മാവ് തന്നെ ഇവിടെ ഭൂമാവ് എന്ന് പറയുന്നു, ആത്മസ്വരൂപം തന്നെ. തത്വനാന്യ ദൃഷ്ടവ്യം അന്യേന കർണേന ദൃഷ്ടാന്യം, അവിടെ ദൃഷ്ടവ്യമായിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ അവിടെ പറയും ദർശന ശ്രോണിയോർ കിരണ അനീഷാന്തപുരുഷൻ, അവിടെ കാണാനായിട്ടൊന്നുമില്ല, കേൾക്കാനൊന്നുമില്ല, ചുരുക്കത്തിൽ പറയും അവിടെ അനുഭവിക്കാനൊന്നുമില്ല. കാണാന്ന് പറഞ്ഞാൽ അനുഭവിക്കാന്നെടുത്താണ്. സമാധി എന്ന് പറയുന്നു അനുഭവമാണ്. ഒരാൾ പറയുന്നു അയാൾക്ക് സമാധി അനുഭവം ഉണ്ടായി, വേറാക്കുണ്ടായില്ല, ഇതല്ല. ഇവിടെ പറയുന്നത് നാന്യദൃഷ്ടവ്യം, അവിടെ ദൃഷ്ടവ്യമായിട്ടൊന്നുമില്ല, അവിടെ സാക്ഷാത്കരിക്കേണ്ടതായിട്ടൊന്നുമില്ല. അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അന്യേന കർണേന ദൃഷ്ട അന്യോ വിഭക്തോ ദൃശ്യ പശ്യതി. അങ്ങനെ വേണ്ടി വന്നാൽ എന്ത് വേണം? കാണുന്ന ഒരുവൻ വേണം. സുഖത്തെ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കുന്ന ഒരാൾ വേണം, അനുഭവവിഷയമായ സുഖവും വേണം. നാരദൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പോലെയാണ്. ഇപ്പോൾ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഈ ദുഃഖങ്ങളെല്ലാം മാറി ഒരു വലിയ സുഖത്തെ അനുഭവിക്കും, സദാ അങ്ങനെ ഒരു ആനന്ദത്തെയിരിക്കണം. അസംഭവമായ കാര്യമല്ല, പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. അങ്ങനെ ഒരു നീണ്ട ആനന്ദത്തെ അല്ല പറയുന്നത്, വിട്ടുപോകാത്ത ഒരു ആനന്ദം അതല്ല. അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ ദൃഷ്ട, അത് അനുഭവിക്കുന്ന ഒരാൾ വേണം. വിഭക്ത, വേറിട്ട് നിൽക്കണം. ദൃശ്യ എന്താണ് ആനന്ദം? ഇവിടെ ആനന്ദത്തെക്കുറിച്ച് സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സുഖത്തിൽ നിന്ന് വേറിട്ട് ആ സുഖത്തെ അനുഭവിക്കുന്ന ഒരാൾ വേണം. ദൃഷ്ടാന്യോ വിഭക്തോ ദൃശ്യ പശ്യതി. അങ്ങനെ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ഒന്നിനെ കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇവിടെ പറയുന്ന സുഖം അങ്ങനെയുള്ള ഒന്നല്ല, അങ്ങനെ ഒന്നല്ല. എത്ര അന്യത് പശ്യതി, അവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. തഥാന അന്യശ്രുണോതി, കേൾക്കൊന്നുമില്ല. ദർശന ശ്രവണാദി ഇതെല്ലാം അനുഭവമാണ്, കാണുന്ന ഒരനുഭവം, കേൾക്കുന്ന ഒരനുഭവം, മനസ്സിന്റെ പ്രവൃത്തികളാണെല്ലാം ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി. പുറമേ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം, ഉള്ളിലാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണ്ട. ഉള്ളിൽ സുഖം വരുന്നു, ദുഃഖം വരുന്നു, കാമം വരുന്നു, ക്രോധം വരുന്നു, ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം. മനസ്സ് തന്നെ അനുഭവിച്ചോളൂ ഇവിടെ. പക്ഷെ അവിടെ കാണുന്നവനും അനുഭവിക്കുന്നവനും വേണം. അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ചല്ല സുഖത്തെ കുറിച്ചല്ല പറയുന്നു, പക്ഷെ പ്രതീക്ഷിക്കുന്ന അതാണ് ഒരു വലിയ സുഖം. സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്, അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാം ആത്യന്തികമായി അങ്ങനെ ഒരു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സുഖത്തിൽ ബാക്കിയെല്ലാം മറക്കണം, ലോകത്തെ മറക്കണം, പ്രപഞ്ചത്തെ മറക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ പറയുന്നു അതല്ല, ഇതൊക്കെ സാധിശയമായ കാര്യം, വ്യവഹാരത്തരത്തിലുള്ള കാര്യങ്ങൾ. നാമരൂപയോ രേവ അന്തർഭവ വിഷയഭേദസ്യ തദ്ഗ്രാഹകേ രേവ ഇഹ ദർശന ശ്രവണയോർ ഗ്രഹണ അന്വേഷാഞ്ച ഉപലക്ഷണാർത്ഥത്വേന. പറയുന്നു നിങ്ങൾ അനുഭവിക്കുന്നതൊന്നും അത് എത്ര വലുതോ ആയിക്കൊള്ളും, ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സമാധിയിലോ എവിടെയെങ്കിലും പറയുന്ന അനുഭവത്തെ കുറിച്ചാണെങ്കിൽ അത് വിഷയമാണ്. എന്തിന്റെ വിഷയം? മനസ്സിന്റെ വിഷയം, അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന്റെ വിഷയം. ഒരാൾ പറയുന്നു ആ ഒരു അനുഭവത്തിൽ അനുഭവിക്കുന്നതിനുമില്ല. അനുഭവിക്കുന്നവനുണ്ടെങ്കിൽ പിന്നെ അനുഭവമില്ല. അനുഭവം അനുഭവിക്കുന്നതിനെ ആശ്രയിച്ചേ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ അനുഭവം തന്നെ വിളിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണോ സ്വസ്വരൂപം തന്നെ. ഉദാഹരണം സുഷുപ്തി തന്നെ. സമാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടത്തില്ലല്ലോ. സുഷുപ്തി പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടും. അവിടെ എന്താ വിഷയം? അവിടെ ഒരു വിഷയമില്ല. ഒരു വിഷയമില്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ഒന്നും അറിഞ്ഞില്ല, അറിയാനെന്തെങ്കിലും വേണ്ടേ? അറിയാനൊന്നുമില്ലെങ്കിൽ അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും. അറിയുന്നിടത്തെ വിഷയമുള്ളൂ, അറിഞ്ഞില്ലെങ്കിൽ വിഷയം. നന്ദിപ്പശ്ചേരി ഒന്നും അത് ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കും. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നന്ദശ്രണോതി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു തരത്തിലുള്ള അനുഭവത്തെയും അവിടെ പറയാൻ വയ്യ. ചില പറയുന്നല്ല, ഞാനവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരി, അറിയുമ്പോ പറയാൻ കഴിയും അറിഞ്ഞു. അപ്പൊ പറയാൻ കഴിയുന്നില്ലല്ലോ. അതല്ല ജാഗ്രതയിലേ ഉള്ളൂ. അവിടെ വ്യവഹാര ശൂന്യമാണ്. ആ വ്യവഹാര ശൂന്യതയാണ് പറയുന്നത്, അറിയുന്നില്ല എന്ന് പറയുന്നു. വ്യവഹാരം വന്നു അത് ജാഗ്രതയായി, അല്ലെങ്കിൽ സ്വപ്നമായി, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങളിലെ എന്തെങ്കിലും അവസ്ഥാന്തരമാണ്. അപ്പോ എന്തൊക്കെ അനുഭവമുണ്ടോ അതെല്ലാം നാമരൂപയോ രേവ അന്തർഭവ വിഷയഭേദിച്ച് അതെല്ലാം വിഷയമാണ്. അത് നാമരൂപങ്ങളിൽ അന്തർഭവിക്കുന്നു. അതെന്തെങ്കിലും ഒരു നാമരൂപവും കാണും, അവിടെ കാണണം. പിന്നീട് പറഞ്ഞാൽ പോരെ, അനുഭവിക്കുന്നിടത്ത് കാണും. ഇങ്ങനെ ഒരു അനുഭവം അവിടെ വരണം, അവിടെ വരില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, കാരണം അറിവ് പ്രവർത്തിക്കാത്തവരിടത്തെ കുറിച്ച് അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റൂ. ചില പറയുന്ന അറിവില്ലായ്മയെ അറിഞ്ഞില്ലേ? അറിവില്ലായ്മയെ അറിയണമെങ്കിൽ അറിവ് വേണം, അത് ജാഗ്രതയിലേ പറ്റും. എന്തിനെ അറിയണമെങ്കിലും അവിടെ അറിവ് വേണം. സുഖത്തെ അറിയണമെങ്കിൽ അറിവ് വേണം, ദുഃഖത്തെ അറിയണമെങ്കിൽ അറിയണം, അറിവിനെ അറിയണമെങ്കിൽ അറിവ് വേണം, അറിവില്ലായ്മ അറിയണമെങ്കിലും അറിവ് വേണം. അറിവില്ലായ്മ അറിയുന്നത് ജാഗ്രതയിലാണ്, സുഷുപ്തിയിലല്ല. സുഷുപ്തിയെക്കുറിച്ചുള്ള ജാഗ്രതയിലെ പരാമർശമാണ്. സുഷുപ്തിയിൽ അത്തരം പരാമർശങ്ങളില്ല. അതുകൊണ്ട് പറയുന്നു സർവ്വ അനുഭവങ്ങളെ അവിടെ നിഷേധിക്കുന്നു. അവിടെ യാതൊരു ഒരു അനുഭവമില്ല. സർവ്വ അനുഭവങ്ങളെയും നിഷേധിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അറിവില്ലായ്മ. അത് ജാഗ്രത ഉപയോഗിക്കുന്നു, അവിടെ വ്യവഹാരമില്ല. അങ്ങനെ എന്തിനെങ്കിലും നിഷേധിച്ചാൽ അവിടെ നാമരൂപങ്ങൾ വരും. സർവ്വ അറിവിനെയും നിഷേധിക്കുന്നു, അറിവില്ലായ്മ അത് നാമരൂപത്തിൽപ്പെടുന്ന കാര്യമാണ് അറിവില്ലായ്മ. അത്തരൊരു വ്യവഹാരം ജാഗ്രതയിലെ സാധ്യമാകും. സമാധിയിൽ പറയുന്ന അങ്ങനെയല്ല, ഇവിടെ സുഖത്തെ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും സുഖത്തെ സമാധി അനുഭവിക്കുന്നുണ്ട്. അവിടെ ഒന്നും അറിയുന്നില്ലല്ലെന്ന് തന്നെ പറയുന്നു, അറിയുന്നു എന്ന് തന്നെയാണ്. ജാഗ്രതത്തിൽ എങ്ങനെയാണോ സ്വപ്നത്തിൽ ഭയകമ്പാദികൾ ഉണ്ടായാൽ ജാഗ്രതത്തിൽ അതിന്റെ അനുവൃത്തി സംഭവിക്കുന്നു. സ്വപ്നം വരെ ജാഗ്രത വരെ, എന്നാലും സ്വപ്നത്തിൽ പുലിയെ കണ്ട് ഭയന്ന ജാഗ്രതയിലും മനസ്സിലാ കമ്പനം വരും. സ്വപ്നത്തെ പോലും ഓർത്ത് ഭയക്കും, അങ്ങനെ ഒരു സ്വപ്നം ഇനി വരരുത്. സ്വപ്നത്തെ ഭയക്കും, സ്വപ്നത്തിൽ അനിഷ്ടത്തെ കണ്ടു കഴിഞ്ഞാൽ അനിഷ്ട സ്വപ്നത്തെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അതിന്റെ ഒരു ആവർത്തി ജാഗ്രതയിലേക്കുണ്ട്. അതുപോലെ സമാധി, ഇനി ഒരാൾ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുവൃത്തി ജാഗ്രതത്തിലേക്ക് വരും. ജാഗ്രതത്തിലേക്ക് വന്നിട്ട് പറയാം അവിടെ സുഖമായിരുന്നു, അതുണ്ടാവും. അതാണ് സമാധി സുഷുപ്തി തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തിയുടെ അനുവൃത്തി ജാഗ്രതത്തിലില്ല, സമാധിയുടെ അനുവൃത്തി ജാഗ്രതത്തിൽ വരും. സമാധിയിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് അനുവർത്തിക്കുന്നത്. സ്വപ്നത്തിൽ പുലിയും കടിയും ഒക്കെ കൊണ്ട് ഭയം വന്നതുകൊണ്ടാണ് ജാഗ്രതയിൽ മനസ്സിൽ ഒരു കമ്പനം, ഒരു ഭയം, ശരീരത്തിനൊരു വേറെ അനുഭവം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അനുഭവം എങ്ങനെ, അതോ അതിന്റെ തീക്ഷ്ണതയിലല്ലെങ്കിലും അതിന്റെ ഒരു ലേശ അനുവർത്തി ജാഗ്രതയിലേക്കുണ്ട്. സമാധി സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു അവസ്ഥാന്തരത്തിലേക്ക് പോയി എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ജാഗ്രതയിൽ അത് അനുവർത്തിക്കും. സുഖമാണെങ്കിൽ ആ സമാധി നല്ല സുഖമായിരുന്നു, പലരും പറയും ഈ ജാഗ്രതയിൽ സുഖത്തെ കാണുമ്പോൾ എത്രയും വലിയ സുഖമായിരുന്നു, പരമാനന്ദമായിരുന്നു. ഉണർന്നിട്ട് ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് പറയും, അതുകൊണ്ട് ആ സമാധി പ്രാപിക്കുന്നതിനുള്ള വഴി ഇതാണ് എന്ന് ഉപദേശിക്കും. ആൾക്കാരെ അനുഷ്ഠിക്കും, അവർ പ്രാപിക്കും. പക്ഷെ സുഷുപ്തിയുടെ അനുവൃത്തിയില്ല, കാരണം സുഷുപ്തിയിൽ എന്താണ്, ഒന്നും അറിഞ്ഞില്ല എന്നാണ്. ജാഗ്രതയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ അറിയുകയാണ്, എല്ലാത്തിനെയും അറിയുന്നു, എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജാഗ്രതയിൽ പറയാൻ കഴിയില്ല. ഒന്നും അറിയാതിരിക്കുന്ന ആ അവസ്ഥയിൽ ഒന്നും പറയാൻ കഴിയില്ല. പറയുന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടോ, അതാണ് സുഷുപ്തിയുടെ ജാഗ്രതയിലേക്ക് വരുന്നില്ല, സമാധിയുടെ ജാഗ്രതയിലേക്ക് വരുന്നു, സ്വപ്നത്തിലെ ജാഗ്രതയിലേക്ക് വരുന്നു. എന്തുകൊണ്ടവിടെ എത്ര നാന്യ പശ്യതി നാന്യ ശൃണോതി, അവിടെ അറിയാനായിട്ടൊന്നുമില്ല. അതാണ്, അതുപോലെയാണ് ഇവിടെ ഭൂമാവിനെ കുറിച്ചും പറയുന്നത്. എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ നാമരൂപയോരവ അന്തർഭാവ, അതെല്ലാം നാമരൂപങ്ങളിൽ അന്തർഭവിക്കുന്നു. സ്വപ്നം നാമരൂപങ്ങളുണ്ട്, സമാധി നാമരൂപങ്ങളുണ്ട്, അവിടെ സുഖമാണ് രൂപം, സുഖമാണ് നാമം, എല്ലാം ഉണ്ട്. അന്തർഭാവ വിഷയഭേദസ്യ, അതെല്ലാം വിഷയത്തിൽപ്പെടുന്നു.